SBS റേഡിയോ. വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പാസ്പോർട്ടുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യയിലെ ഏകീകൃത തിരിച്ചറിയൽ രേഖയായ ആധാർ കാർഡ് ലഭിക്കണമെങ്കിൽ ഇന്ത്യയിലെത്തി 180 ദിവസമെങ്കിലും കഴിയണമായിരുന്നു. ഈ നിയമമാണ് കഴിഞ്ഞ ദിവസത്തെ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ ഇന്ത്യാ ഗവൺമെന്റ് എടുത്തുകളഞ്ഞത്. ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ഇന്ത്യൻ പാസ്പോർട്ടുള്ള ഒരാൾ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പങ്കുവയ്ക്കുകയാണ് കേരളത്തിൽ ആധാർ കാർഡുകൾ വിതരണം ചെയ്യുന്ന അക്ഷയ സെന്ററുകളുടെ സംസ്ഥാന സർവീസ് ഡെലിവറി മാനേജറായ റിജു ടോംലാൽ. സ്വാഗതം ശ്രീ രജു ടോംലാൽ SBS മലയാളത്തിലേക്ക്. കഴിഞ്ഞ ദിവസത്തെ ബജറ്റിൽ വിദേശ ഇന്ത്യക്കാർക്ക് ആധാർ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർമ്മലാ സീതാരാമൻ നടത്തിയ പ്രഖ്യാപനം ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ? ആ ഒരു പ്രഖ്യാപനത്തിന്റെ പ്രസക്തി എന്താണ്?
നമ്മുടെ ആധാറുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ഇന്ത്യയിൽ ഒരു വർഷം 182 ദിവസമെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ ആധാർ ഏജൻസി വഴി അറിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതുമൂലം വിദേശ മലയാളികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടുണ്ട്. അവര് ഇന്ത്യയിൽ വരുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ വരുമ്പോൾ അവരുടെ അസറ്റ് അല്ലെങ്കിൽ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രയവിക്രയം ചെയ്യുമ്പോഴൊക്കെ അല്ലെങ്കിൽ ബാങ്കിൽ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥികളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ പലപ്പോഴും ആധാർ നമ്പർ ചോദിക്കാറുണ്ട്. അപ്പൊ അവർ നേരിടുന്ന ഒരു പ്രയാസം നമ്മുടെ കേരളത്തിൽ നിന്നും ആധാർ ഏജൻസികളെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടാവാം. അങ്ങനെ നിരന്തരം ഒരു ശ്രമഫലമായിട്ടാണ് ഇങ്ങനൊരു തീരുമാനം കൈക്കൊണ്ടത് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ അതിനെ തുടർന്ന് വീണ്ടും ഔദ്യോഗികമായി ഒരു അറിയിപ്പ് വരേണ്ടതായിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ കേരള സംസ്ഥാന IT മിഷൻ മറ്റേ നമ്മുടെ ആധാർ ഏജൻസി എന്ന് പറയുന്നത് അക്ഷയ സെന്ററുകളാണ്, അവർക്ക് നിർദ്ദേശം നൽകുന്നതാണ്.
ഓസ്ട്രേലിയയിലൊക്കെ വർഷങ്ങളായി താമസിക്കുകയും അതേ സമയത്ത് തന്നെ ഇന്ത്യൻ പൗരത്വം നിലനിർത്തുകയും ചെയ്യുന്ന ഒട്ടേറെ മലയാളികളുണ്ട്. ഇവർക്ക് ആധാർ കാർഡ് ആവശ്യമാണോ?
ആധാർ കാർഡ് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ നാട്ടിൽ എന്തായാലും അവർ വരുമല്ലോ. നാട്ടിൽ വരുമ്പോൾ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുമായിട്ട് ബന്ധപ്പെട്ട അസറ്റുകൾ, ഇപ്പൊ ചിലപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ ലാൻഡ് കൈമാറുന്നതിനോ അല്ലെങ്കിൽ മറ്റ് രജിസ്ട്രേഷനൊക്കെ ഇത് ചിലപ്പോൾ മാൻഡേറ്ററി ആയി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം പല സർവീസുകൾക്കും ഇത് നിർബന്ധമാക്കരുത് എന്നാണ് ലോകസഭയിലും രാജ്യസഭയിലൊക്കെ പാസ്സാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നിർബന്ധമാണോന്നില്ല, എന്നിരുന്നാലും പല ഡിപ്പാർട്ട്മെന്റുകളും ഇതൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോ വസ്തു കൈമാറ്റം ചെയ്യുമ്പോൾ അവര് മാൻഡേറ്ററി ഫീൽഡ് അല്ലെങ്കിലും അവർ ആധാർ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ അത് ഒരു യൂണിഫൈഡ് ആയിട്ട് അത് തിരിച്ചറിയാൻ വേണ്ടിയൊക്കെയാണ് അത് ആവശ്യപ്പെടുന്നത്. പിന്നെ നാട്ടില് അവരുടെ മക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ചില സ്ഥാപനങ്ങളിലൊക്കെ ആധാർ നമ്പർ ചോദിക്കേണ്ടതായി വരുന്നുണ്ട്. അപ്പോഴൊക്കെയാണ് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. അപ്പൊ പല സർവീസുകൾക്കും ആധാർ മാൻഡേറ്ററി അല്ല എന്നുണ്ടെങ്കിലും പല ഡിപ്പാർട്ട്മെന്റുകളും സ്ഥാപനങ്ങളും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ, ഈ പുതിയ സാഹചര്യത്തിൽ നാട്ടിൽ വരുമ്പോൾ ആധാർ എടുക്കുന്നത് നല്ലതായിരിക്കും.
തീർച്ചയായും രജിലാൽ. അതേസമയം ഇന്ത്യൻ പൗരനായ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ഒരാൾ ആധാർ കാർഡ് ഇല്ലാതെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സേവനങ്ങളൊക്കെ അവർക്ക് നിലവിലെ സാഹചര്യത്തിൽ തടസ്സമില്ലാതെ ലഭിക്കുന്നുണ്ടോ? അവർക്ക് എങ്ങനെയാണ് ആധാർ കാർഡ് ഇല്ലാതെ തന്നെ ഈ സേവനങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുക?
നിലവിൽ അങ്ങനെ സേവനങ്ങൾ നിരസിക്കപ്പെട്ടതായി റിപ്പോർട്ടില്ല. അപ്പൊ പ്രധാനമായിട്ടും അവർ പറയുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആധാർ നമ്പർ ലിങ്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇടയ്ക്കൊരു ഉത്തരവ് വന്നിരുന്നു വിദേശ മലയാളികൾക്ക് ആധാർ നമ്പർ കർശനമല്ല എന്ന നിർദ്ദേശം നിലയിലുണ്ട്. പിന്നീട് മറ്റു സേവനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ അവൈൽ ചെയ്യുന്ന പാൻ കാർഡ് അപേക്ഷിക്കുന്നതിന് ആധാർ മാൻഡേറ്ററി ആണ്. പിന്നെ മറ്റ് സർക്കാർ സേവനങ്ങൾ, ഇപ്പം വരുമാൻ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള സർവീസുകൾക്ക് ആധാർ നമ്മളത് നിർബന്ധമാക്കിയിട്ടില്ല. പക്ഷെ ഇത് ഇതിന്റെ മറ്റു സർവീസുകൾ, ഇപ്പം വിദ്യാഭ്യാസപരമായിട്ട് ചില കോളേജുകളിൽ അഡ്മിഷൻ ചെല്ലുമ്പോൾ ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് വിദേശ മലയാളികൾക്ക് അത്ര തടസ്സമല്ല. എന്നിരുന്നാലും ഇപ്പോൾ റേഷൻ കാർഡ് ചിലർ എടുക്കുന്നവരുണ്ട് നാട്ടിലാണെങ്കിലും. ഈ പറയുന്നത് പോലെ റേഷൻ കാർഡ് എന്ന് പറയുന്നത് ഒരു ഫാമിലിയുടെ കാർഡാണ്, മറ്റേ ആധാർ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ കാർഡാണ്. ഒരു ഫാമിലിയിൽ അംഗത്വം തെളിയിക്കുന്നതിനുള്ള കാർഡ് റേഷൻ കാർഡ്. ഇപ്പൊ അത് ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്. അതിന് ഈ പറയുന്ന 182 ദിവസം മാറിക്കിട്ടുകയാണെങ്കിൽ ആ തടസ്സവർക്ക് നീക്കിട്ടതാണ്, മാറിക്കിട്ടുന്നതാണ്.
ശരിയാണ്, ഇന്ത്യൻ സാഹചര്യത്തിൽ ആധാർ കാർഡിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. ഓസ്ട്രേലിയയിലുള്ള ഒരു മലയാളി കേരളത്തിലെത്തിയാൽ ആധാർ കാർഡിന് വേണ്ടി എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെയാണ് അപേക്ഷ നൽകേണ്ടത്?
ആധാർ കേരളത്തില് ഐ ടി ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള കേരള സംസ്ഥാന ഐ ടി മിഷനാണ് അതിന്റെ നോഡൽ ഏജൻസി. അതിന്റെ കീഴിലുള്ള കേരളത്തിലുള്ള 3000 വരുന്ന അക്ഷയ സെന്ററുകൾ വഴിയാണ് ആധാർ എടുക്കാൻ സാധിക്കുന്നത്. ഇപ്പം എല്ലാ പഞ്ചായത്തുകളിലും ആധാർ എൻറോൾമെന്റ് സ്റ്റേഷൻസ് ഉണ്ട്, അത് വെബ്സൈറ്റ് ലഭ്യമാണ്. കൂടാതെ വിദേശ മലയാളികൾ താമസിക്കുന്ന അല്ലെങ്കിൽ അടുത്തുള്ള അല്ലെങ്കിൽ വീട്ട് ബന്ധുക്കളോട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള ആധാർ എൻറോൾമെന്റ് സ്റ്റേഷൻ അറിയാൻ സാധിക്കും.
10-20 വർഷമായി ഓസ്ട്രേലിയയിൽ തുടരുകയും അതേസമയത്ത് തന്നെ ഇന്ത്യൻ പൗരത്വം നിലനിർത്തുകയും ചെയ്യുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ഇവർക്ക് റേഷൻ കാർഡോ വോട്ടർ ഐ ഡി കാർഡോ ഒന്നും ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള ആളുകൾ അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ രേഖകളാണ് ഈ ആധാർ കാർഡിന്റെ അപേക്ഷയ്ക്കായി നൽകേണ്ടത്?
ആധാർ കാർഡിന് അപേക്ഷിക്കുന്നതിന് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ, ഐ ഡി പ്രൂഫ്, അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫ്. ഇത് രണ്ടും കൂടാതെ ബന്ധുത്വം നൽകിയ റിലേഷൻഷിപ്പ്, ഒരു കൊച്ചിന്റെ ആണെങ്കിൽ 5 വയസ്സായിട്ടില്ല. അപ്പം അത്തരം കേസുകളിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ആധാർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കൂടി കാണിക്കാനുള്ള ഡോക്യുമെന്റ്സ്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്. എന്നാൽ വിദേശ മലയാളികളായതുകൊണ്ട് പാസ്പോർട്ടിൽ ഈ പറയുന്ന രേഖകൾ, അതിനകത്ത് അഡ്രസ്സും ഐ ഡി പ്രൂഫും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഒരു ആധികാരികമായ രേഖയായി എടുക്കാവുന്നതാണ്. പ്രധാനമായിട്ടും ഐ ഡി പ്രൂഫ്, അത് ഈ പറയുന്ന പോലെ ഫോട്ടോ ഒട്ടിച്ചിട്ടുള്ള സ്ഥാപനത്തിന്റെയോ സ്ഥാപന മേധാവിയുടെയോ അല്ലെങ്കിൽ പാസ്പോർട്ട്, പാൻ കാർഡ് എന്ന് പറയുന്ന പോലെ തന്നെ ആ ഫോട്ടോ ഒട്ടിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റ്. പിന്നീട് അഡ്രസ്സ് ഏതാണോ എടുക്കേണ്ടത് അത് തെളിയിക്കുന്നതിനുള്ള പ്രൂഫ്, പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത്. ഇത് മൂന്നും കൂടെ ചേരുന്ന ഒരു കാര്യമാണ് പാസ്പോർട്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പാസ്പോർട്ട് ഇതിനൊരു ആധികാരിക രേഖയായിട്ട് ഉപയോഗിക്കാറുള്ളത്.
പ്രിയ ശ്രോതാക്കളെ, വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പാസ്പോർട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ആധാർ കാർഡ് ലഭിക്കുമെന്നത് സംബന്ധിച്ച വിവരങ്ങളാണ് ഓസ്ട്രേലിയയുടെ ദേശീയ മലയാളം റേഡിയോ പ്രക്ഷേപണമായ SBS മലയാളത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ രജി ടോം ലാൽ, ചുരുക്കത്തിൽ, ഇന്ത്യൻ പാസ്പോർട്ടുമായി കേരളത്തിലുള്ള ഏത് അക്ഷയ സെന്ററിൽ ചെന്നു കഴിഞ്ഞാലും ആധാർ കാർഡിനുള്ള അപേക്ഷ കൊടുക്കാവുന്നതാണ്?
അപ്പൊ അത് സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്നും അതിന്റെ ഒരു ഔദ്യോഗിക അറിയിപ്പ് ഉണ്ടായതിനു ശേഷം അക്ഷയ സെന്ററുകൾക്ക് നിർദ്ദേശം നൽകുന്നതാണ്.
ഒരാൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ ആധാർ കാർഡ് അവർക്ക് ലഭ്യമാകും?
ഇപ്പോൾ സാധാരണഗതിയിൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തിനകം ആധാർ കാർഡ് അവർക്ക് ലഭ്യമാകുന്നുണ്ട്. അവർക്ക് ഈ ആധാർ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ അതിനകത്തൊരു മൊബൈൽ നമ്പർ മാൻഡേറ്ററി ആണ്. ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS വരും, നിങ്ങളുടെ ആധാർ ആയിട്ടുണ്ട്. അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആധാർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.
ഈ ഓസ്ട്രേലിയയിലൊക്കെയുള്ള ആളുകൾ വളരെ ചുരുങ്ങിയ ദിവസത്തെ അവധിക്കാണ് പലപ്പോഴും നാട്ടിലെത്തുന്നത്. ഇവർ അപേക്ഷ നൽകിയതിനു ശേഷം പെട്ടെന്ന് ഓസ്ട്രേലിയക്ക് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇവർക്ക് ആധാർ കാർഡ് എങ്ങനെയാണ് ലഭ്യമാവുക? ഇത് രജിസ്റ്റേർഡ് ആയിട്ടാണോ വരിക? ഈ അപേക്ഷ നൽകിയ ആൾ തന്നെ ഒപ്പിട്ട് വാങ്ങണം എന്നുള്ള നിബന്ധനകളൊക്കെ ഉണ്ടോ?
ആധാർ കാർഡിൽ കൊടുക്കുന്ന അഡ്രസ് എന്ന് പറയുന്നത് നാട്ടിലെ അഡ്രസ് ആയിരിക്കുമല്ലോ. അപ്പം ആ നാട്ടിലെ അഡ്രസ്സിലേക്ക് സാധാരണ പോസ്റ്റ് വഴി വരാറുണ്ട്. എങ്കിൽ അവർക്ക് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് തന്നെ അവർക്ക് ഈ ആധാർ ഡൗൺലോഡ് ചെയ്യാം. ആ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാം.
രജിസ്റ്റേർഡ് ആയിട്ടല്ല ഇത് വരുന്നത് അല്ലേ?
അതെ.
ഈ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ഇന്ത്യൻ പാസ്പോർട്ടുള്ള മലയാളികളോട് പറയുവാനുണ്ടോ?
തീർച്ചയായിട്ടും ഒരു എല്ലാവർക്കും നാട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാരെങ്കിലും നാട്ടിൽ അവരുടെ അടുത്ത തലമുറയെ അല്ലെങ്കിൽ ഇവിടെ നിർത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾക്ക് നടത്തുന്നതിന് തടസ്സമായി വരുന്നില്ല. അതൊരു സുഗമമായ രീതിയിൽ പോകുന്നതിന് അല്ലെങ്കിൽ എല്ലാ ഇന്ത്യക്കാർക്കും ആധാറുണ്ട്, ഞങ്ങൾക്ക് ആധാർ കാർഡില്ല, ഞങ്ങളും ഇവിടെ വരുന്നവരാണ് അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നവരാണ്, ഞങ്ങൾ ഇന്ത്യക്കാരാണ് ആ ഒരു തോന്നൽ ഉണ്ടാകുന്നതിന് ഒരു പരിധിവരെ ഇത് സഹായിക്കുമെന്ന് കരുതുന്നു.
ഏതായാലും വളരെ നന്ദി ശ്രീ രജു ടോംലാൽ, വിദേശ ഇന്ത്യക്കാർക്ക് ആധാർ കാർഡ് ലഭ്യമാക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ SBS മലയാളത്തോട് പങ്കുവച്ചതിന്.
നന്ദി.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.